2024 മാർച്ച് 27 ബുധൻ. ഇന്ന് 1199 മീനം 14. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഗാസ ഫലമില്ലാതെ യു എൻ വെടിനിർത്തൽ പ്രമേയം. യുദ്ധം വീണ്ടും രൂക്ഷമാക്കി ഇസ്രായേൽ. സൈന്യം പിൻവാങ്ങണമെന്ന ഹമാസിൻ്റെ ആവശ്യം തള്ളി. യു എൻ രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയം പാസാക്കിയിട്ടും ഗാസയിലെ യുദ്ധത്തിന് മാറ്റമുണ്ടാകുന്ന സൂചനയില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 81 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു, 93 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ നിന്ന് പിൻവാങ്ങണമെന്ന ഹമാസിൻ്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഹമാസ് നേരത്തെ തള്ളിയിരുന്നു. ഹമാസിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് നെതന്യാഹു ഇന്നലെ വ്യക്തമാക്കിയത്. യു എൻ പ്രമേയം അംഗീകരിക്കപ്പെട്ടതാണ് തങ്ങളുടെ വെടിനിർത്തൽ പദ്ധതി തള്ളാൻ ഹമാസിന് ധൈര്യം പകർന്നതെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ആരോപിച്ചു. യു എൻ പ്രമേയത്തെ അറബ് ലീഗും അറബ് പാർലമെൻറ്റും സ്വാഗതം ചെയ്തു. വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതേസമയം ദോഹയിൽ ചർച്ച തുടരുകയാണ്. യുദ്ധവിരാമത്തിനും ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നതിനും വഴിയൊരുക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി ഇപ്പോഴും ദോഹയിൽ തന്നെ തുടരുന്നു. 7 ഒക്ടോബർ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ 32,414 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനം നീക്കണമെന്ന് യു എന്നിൻ്റെ ദുരിതാശ്വാസ ഏജൻസി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ പണം തട്ടിപ്പിന് ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക്. സജീവമല്ലാത്ത അക്കൗണ്ട് കണ്ടെത്തി ഇടപാട്. ഓൺലൈൻ തട്ടിപ്പുകാർക്ക് പണമിടപാടിനായി ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകുന്ന സംഘം സംസ്ഥാനത്ത് പെരുകുന്നു. നേരത്തെ ഉത്തരേന്ത്യയിൽ മാത്രമായിരുന്നു ഇത്തരം സംഘം. ഇപ്പോൾ എല്ലാ ജില്ലകളിലും വ്യാപകമാണെന്ന് സൈബർ പോലീസ് പറയുന്നു. സംസ്ഥാനത്തിന് പുറത്തുള്ള ഓൺലൈൻ തട്ടിപ്പുകാർ ഇത്തരം അക്കൗണ്ടുകളിലൂടെയാണ് പണം കൊള്ളയടിക്കുന്നത്. സജീവമല്ലാത്ത അക്കൗണ്ടുകൾ പ്രതിമാസം 10,000 മുതൽ 25,000 രൂപ വരെ വാടക നൽകി തട്ടിപ്പുകാർ ഏറ്റെടുക്കുന്നതാണ് രീതി. ഇടപാട് നടന്നു കഴിഞ്ഞാൽ പണം ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയോ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പതിവ്. മിക്ക ഓൺലൈൻ തട്ടിപ്പുകളും സംബന്ധിച്ച അന്വേഷണം ഈ പ്രൈമറി അക്കൗണ്ടുകളിൽ അവസാനിക്കും. വീട്ടിലിരുന്ന് സമ്പാദിക്കാമെന്ന വാഗ്ദാനത്തിലൂടെയും ഇത്തരം തട്ടിപ്പ് നടക്കുന്നു. വർക്ക് ഫ്രം ഹോം വ്യവസ്ഥയിൽ ജോലി എന്ന ആകർഷണത്തിൽ വീഴുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് കൊള്ളയടിക്കുന്ന പണം നിക്ഷേപിക്കുകയും ഇടപാടുകാർ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയുമാണ് രീതി. നിശ്ചിത ശതമാനം ഇവർക്ക് പ്രതിഫലമായി നൽകും. ഇത്തരത്തിൽ നിരപരാധികളായ ഒട്ടേറെ പേർ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നതായും സൈബർ പോലീസ് പറയുന്നു. 18 കേസുള്ളതറിയാതെ മലയാളി യുവാവ്. ഡൽഹി സ്വദേശിയുടെ 8 ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായതിൻ്റെ അന്വേഷണം അവസാനിച്ചത് തിരുവല്ലം സ്വദേശിയായ യുവാവിൽ. ഡൽഹിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ മാത്രമാണ് യുവാവ് ഇതറിയുന്നത്. ഇയാളുടെ പേരിൽ രാജ്യത്ത് പലയിടങ്ങളിലായി 18 കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ബിസിനസ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി സുഹൃത്തിന് നൽകിയ അക്കൗണ്ടിൽ നിന്നാണ് ഇടപാടുകൾ. സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 1 കോടി തട്ടാൻ കൂട്ടുനിന്ന 2 സംഘങ്ങൾ പിടിയിൽ. നിക്ഷേപിക്കുന്ന പണത്തിന് ഇരട്ടി തുക വാഗ്ദാനം നൽകി സമൂഹ മാധ്യമം വഴി വ്യാജ ട്രേഡിംഗ് ലിങ്കിലൂടെ തട്ടിപ്പ് നടത്തുന്നത് തുടരുന്നു. കോഴിക്കോട് നഗരത്തിൽ 2 കേസുകളിലായി 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 6 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. 3 പേരെ വീതം നടക്കാവ് പോലീസും സിറ്റി സൈബർ ക്രൈം പോലീസുമാണ് അറസ്റ്റ് ചെയ്തത്. എരഞ്ഞിപ്പാലം സ്വദേശിയിൽ നിന്ന് 43 ലക്ഷം രൂപയും സിറ്റിയിലെ ബിസിനസ്സുകാരൻ്റെ 60 ലക്ഷത്തിലേറെ രൂപയുമാണ് സംഘം തട്ടിയെടുത്തത്. ചതി പറ്റിയവരിലേറെയും ട്രേഡിങ്ങിലെ സീനിയേഴ്സ്. ഷെയർ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും വർഷങ്ങളായി ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ. സംസ്ഥാനത്ത് ഇത്തരത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 10 ലക്ഷം മുതൽ 1.5 കോടി രൂപയിലധികം വരെ നഷ്ടമായവരും ഇക്കൂട്ടത്തിലുണ്ട്. IT പാർക്ക് ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന തിരുവനന്തപുരം സ്വദേശിക്ക് 1.62 കോടി രൂപ നഷ്ടമായി. പണം തിരികെ ലഭിച്ചവർ കുറവാണെന്നും മിക്ക കേസിലും അന്വേഷണം പാതി വഴിയിൽ അവസാനിക്കുകയാണെന്നും അധികൃതർ തന്നെ പറയുന്നു. ഉക്രൈൻ യുദ്ധമുഖത്തെ 2 മലയാളികൾ മോസ്കോ ഇന്ത്യൻ എംബസിയിൽ. നാട്ടിലെത്താൻ വഴിതെളിഞ്ഞു. ഏജന്റിൻ്റെ ചതിയിൽപ്പെട്ട് റഷ്യൻ ഉക്രൈൻ യുദ്ധമുഖത്ത് പരിക്കുപറ്റിയ 5 തെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യനും പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനും നാട്ടിലെത്താൻ വഴിതെളിയുന്നു. ഇരുവരും ഇന്നലെ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിലെത്തി. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളൊന്നും കയ്യിലില്ലാത്തതിനാൽ താൽക്കാലിക യാത്രാരേഖകൾ തയ്യാറാക്കി നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് എംബസി നടത്തുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു. റഷ്യൻ സർക്കാരുമായി ആശയവിനിമയം നടത്തി വരികയാണെന്നും ഉടൻ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. എംബസിയിലെത്തി ഇമെയിലിൽ ഉണ്ടായിരുന്ന പാസ്പോർട്ട് പകർപ്പ് കൈമാറിയെന്ന് മോസ്കോയിലുള്ള പ്രിൻസ് പ്രതികരിച്ചു. ഇന്ന് വീണ്ടും ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റ് മോസ്കോയിൽ ചികിത്സയിൽ കഴിയുന്ന ഡേവിഡ് മുത്തപ്പനും പ്രിൻസും പരസ്പരം കാണുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് റഷ്യയിലെത്തിയവരിൽ സൈനിക സേവനത്തിന് കരാർ ഒപ്പിട്ട മുഴുവൻ പേരുടെയും പാസ്പോർട്ടും ഫോണും ഉൾപ്പെടെയുള്ളവ അവിടുത്തെ ഏജൻറ്റുമാരും സൈന്യവും പിടിച്ചു വച്ചിരുന്നു. കരാറിൻ്റെ ഉള്ളടക്കം വായിക്കാതിരിക്കുന്നവരാണ് പെട്ടത്. കരാർ വായിച്ച് മനസ്സിലാക്കിയവർ നാട്ടിലുള്ള ചില ഏജൻറ്റുമാരുടെ സഹായത്തോടെ തിരിച്ചെത്തി. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി 30 പേരാണ് ഇങ്ങനെ മടങ്ങിയെത്തിയത്. കേജ്രിവാളിൻ്റെ അറസ്റ്റ്, പ്രതിഷേധം. പഞ്ചാബ് മന്ത്രിയും ഡൽഹി ഡെപ്യൂട്ടി സ്പീക്കറും സ്ഥാനാർത്ഥിയും കസ്റ്റഡിയിൽ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടത്തിയ സമരം കയ്യാങ്കളിയായി. പഞ്ചാബ് മന്ത്രി ഹർജോത് സിംഗ് ബെയ്സ്, ഡൽഹി ഡെപ്യൂട്ടി സ്പീക്കർ രാഖി ബിർല, MLA ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ന്യൂഡൽഹി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ സോംനാഥ് ഭാരതി തുടങ്ങിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പോലീസിൻ്റെ കയ്യേറ്റത്തിനിരയായി. പാർട്ടി ആസ്ഥാനം നിലനിൽക്കുന്ന ITO പോലീസ് പ്രതിരോധം തീർത്തതോടെ പ്രവർത്തകരെല്ലാം പട്ടേൽ ചൗക്കിലെത്തി. 100 AAP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരീക്ഷിക്കുകയാണെന്നും നീതിപൂർണവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടികൾ അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രതികരിച്ചു. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോടാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഔദ്യോഗിക വക്താവിൻ്റെ പ്രതികരണം. കെജ്രിവാൾ വിഷയത്തിൽ നേരത്തെ ജർമ്മനിയും പ്രതികരിച്ചിരുന്നു. മണിപ്പൂർ തിരഞ്ഞെടുപ്പ് സങ്കീർണം, അടയാളം ആശങ്ക. അഭയാർത്ഥി ക്യാമ്പുകളിൽ പോളിംഗ് ബൂത്ത്. സംസ്ഥാനം വിട്ട ആയിരങ്ങളുടെ വോട്ട് അനിശ്ചിതത്വത്തിൽ. കുക്കി സോ വിഭാഗത്തിൽ നിന്ന് ആരും മത്സരിക്കില്ല. അക്രമികൾ വീട് കത്തിച്ച കേന്ദ്രമന്ത്രി രഞ്ജൻ സിംഗിന് സീറ്റില്ല. നിസ്സംഗത, വേദന. തിരഞ്ഞെടുപ്പ് കാലത്ത് മണിപ്പൂരിൻ്റെ ഭാവം ഇതാണ്. വംശീയ കലാപം വിഭജിച്ച മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും ഇത്തവണ സങ്കീർണമാവുകയാണ്. തിരഞ്ഞെടുപ്പിനോട് മെയ്തേയി കുക്കി വിഭാഗങ്ങൾ നിസ്സംഗത പുലർത്തുമ്പോൾ മിസോറാമിലും മറ്റ് സംസ്ഥാനങ്ങളിലും അഭയം തേടിയ ആയിരക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം അനിശ്ചിതത്വത്തിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വോട്ടെടുപ്പിന് സൗകര്യമൊരുക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് മണിപ്പൂർ സംസ്ഥാനത്തിനകത്തു മാത്രമാണ്. 10,000 കുക്കി സോ അഭയാർത്ഥികൾ അയൽ സംസ്ഥാനമായ മിസോറാമിലുണ്ട്. ഇവർക്ക് പ്രത്യേക ബൂത്തുകൾ ഒരുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല. മിസോറാമിൽ നിന്ന് ത്രിപുരയിലേക്ക് പലായനം ചെയ്തിരുന്ന ബ്രൂ വിഭാഗത്തിന് ഇവിടെ വോട്ട് ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തിയ ചരിത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. മെയ്തേയ് ഭൂരിപക്ഷ ഇംഫാൽ താഴ്വരയിലെ ഇന്നർ മണിപ്പൂരും കുക്കി നാഗ കുന്നുകളും 2 മെയ്തേയ് ഭൂരിപക്ഷ ജില്ലകളും ഉൾപ്പെട്ട ഔട്ടർ മണിപ്പൂരുമാണ് സംസ്ഥാനത്ത് 2 മണ്ഡലങ്ങൾ. ST സംവരണ മണ്ഡലമായ ഔട്ടർ മണിപ്പൂരിൽ നാഗ കുക്കി ഗോത്രങ്ങളിലെ MPമാർ മാറി വന്നിട്ടുണ്ട്. ഇന്നർ മണിപ്പൂരിൽ BJPയും ഔട്ടറിൽ BJP സഖ്യകക്ഷിയായ നാഗ പീപ്പിൾസ് ഫ്രണ്ടുമാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഔട്ടർ മണിപ്പൂരിൽ BJP ഇത്തവണ UNPF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്നർ മണിപ്പൂരിൽ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ ആർ.കെ. രഞ്ജൻ സിംഗിനെ ഒഴിവാക്കി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയും മുൻ IPS ഉദ്യോഗസ്ഥനുമായ തൗനൌജം ബസന്ത കുമാർ സിംഗിനെ BJP സ്ഥാനാർത്ഥിയാക്കി. കലാപത്തിൽ മെയ്തേയ് വിഭാഗത്തിനൊപ്പം ശക്തമായി നിന്നില്ല എന്നാരോപിച്ച് ഒരു വിഭാഗം മെയ്തേയികൾക്ക് ആർ.കെ. രഞ്ജനോട് വിരോധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനു നേരെ പലവട്ടം ആക്രമണം നടത്തുകയും ചെയ്തു. 200 പേർ കൊല്ലപ്പെടുകയും 500,000 പേർ ഭവനരഹിതരാവുകയും ചെയ്ത മണിപ്പൂരിൽ കലാപത്തിനിരയായവർ നിസ്സംഗതയോടെയാണ് തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. കുക്കി സോ വിഭാഗത്തിൽ നിന്ന് ആരും മത്സരിക്കാനില്ലെന്ന് ഗോത്ര സംഘടനകൾ അറിയിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ വീണ്ടും വെടിവെപ്പും ആക്രമണവും നടക്കുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. തിരഞ്ഞെടുപ്പിന് മുൻപായി ലൈസൻസുള്ള തോക്കുകൾ കൈമാറണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് തയ്യാറല്ലെന്ന് കുക്കി ഗോത്രങ്ങൾ അറിയിച്ചു. ശുഭദിനം. നന്ദി.